അല്പസമയം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെയായിരിക്കാം. നമ്മൾ ഏകദേശം ഇന്ന് 98 ഡേയ്സിൽ നമ്മളായിരിക്കുകയാണ്. 14 വീക്സ് നമ്മളെ വിട്ട് കടന്നുപോയി. ഈ 98 ഡേയ്സ് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെയും ദൈവസന്നിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനൊക്കെയും ദൈവം നമുക്ക് കൃപ നൽകി തന്നു. ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് നമ്മൾ നിൽക്കുന്നു. പല കാറ്റുകൾ നമ്മുടെ നേരെ ആഞ്ഞടിച്ചെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെയും ഫലമായി എല്ലാ പ്രതികൂലങ്ങൾ നമ്മുടെ മധ്യത്തിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചു. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ, അതെ, ഈ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവം നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയോർത്ത് നമുക്ക് ഒരുമിച്ച് നന്ദിയുള്ളവരായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വാസ്തവമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് എബ്രായ ലേഖനം 2 അധ്യായം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 2 അധ്യായം അതിൻ്റെ 1 വാക്യം, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഫോർ ദിസ് റീസൺ വി മസ്റ്റ് പേ മച്ച് ക്ലോസർ അറ്റൻഷൻ ടു വാട്ട് വി ഹാവ് ഹേർഡ് സോ ദാറ്റ് വി ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ ഫ്രം ഇറ്റ്. ഈ ദൈവവചനത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, നാം കേൾക്കുക. 2, നാം ശ്രദ്ധിക്കുക. 3, നാം കരുതുക. ഈ 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഈ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഈ എബ്രായ സഭ വളരെ കാലപ്പഴുക്കം ചെന്ന ഒരു സഭയായിരുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് പിന്മാറുവാനായിട്ട് തുടങ്ങിയ സമയം. സഭയുടെ അന്നത്തെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. നമ്മൾ ഈ എബ്രായ ലേഖനം ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, അവർക്കുണ്ടായിരുന്ന പരമാർത്ഥ ഹൃദയം പോയി. കർത്താവിൻ്റെ ബാലശിക്ഷ വേണ്ട, കർത്താവിൻ്റെ വാക്തത്വങ്ങളെ കാത്തിരുന്ന് പ്രാപിക്കുന്ന സഹിഷ്ണുത പോയി. നടത്തിപ്പുകാരെ തുച്ഛീകരിക്കുവാനായിട്ട് തുടങ്ങി, സഭായോഗങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് തുടങ്ങി. കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകേണ്ടവർ ശിശുക്കളായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ അവസ്ഥയിൽ കൂടെ സഭ കടന്നുപോയപ്പോൾ അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. പൗലോസ് എഴുതിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വായിച്ചത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ടുള്ള വചനമാണ്. ആ ദൈവവചനത്തിന് മാറ്റമില്ല. ആ വചനത്തോടു കൂടെ തന്നെ വലിയ ആത്മപ്രവാഹം നടക്കുന്നതായിട്ട് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒഴുകിപ്പോകാതെ അപകട സൂചനകളെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാകണം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മെ പോലെ അവർ സ്വദ്വർത്തമാനം കേട്ടവരാണ്. മരൂമിൽ വീണുപോയവർ സ്വദ്വർത്തമാനം കേൾക്കാത്തവരല്ലായിരുന്നു. But there is a chances. അപ്പൊ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് ഒരു അപകട സാധ്യത. പാറമേൽ നിൽക്കുന്നു എങ്കിലും അടി പതറിക്കുന്ന ഒഴുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഈ കുത്തൊഴുക്കിൽ നമ്മൾ വീണു പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മള് കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. നമ്മൾ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഈ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ നീ എന്നെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുവാനായിട്ട് താൻ തയ്യാറാണ്. അപ്പൊ കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ് പ്രയാസം, മരിക്കുവാൻ നിമിഷനേരം മതി. നമുക്ക് പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചതും പിന്നീട് നടന്ന കാര്യങ്ങളും കർത്താവ് പത്രോസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പകൽക്കാല ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ രക്ഷയുടെ ഭദ്രത, ഒഴിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. രക്ഷ നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപിയെ രക്ഷിക്കുന്ന മാർഗം യേശുവിൽ കൂടി മാത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നമ്മൾ ആദിമ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ ദൈവസഭയോടെ എങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. രക്ഷ ഒരു സാധാരണ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ആരുടെയും പ്രവൃത്തികളാലല്ല നാം രക്ഷിക്കപ്പെട്ടത്. അതിനുവേണ്ടി യാതൊരു വിലമുടക്കോ അധ്വാനമോ നമ്മുടെ പക്ഷത്ത് നിന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കേൾക്കുന്നുവോ ആ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായിട്ട് വരണം. നമ്മുടെ ഓരോരുത്തരെയും ജീവിത പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മൾ ഓരോ ഒരു കാലത്ത് പാപികളായിരുന്നു, ശത്രുക്കൾ ആയിരുന്നു, ദൈവത്തോട് ശത്രുക്കളായിരുന്നു, ബലഹീനരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയ ഈ രക്ഷയെ നമ്മൾ അലക്ഷ്യമാക്കരുത്. ആ രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നവരാകണം. ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നൊരു ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെയും തോന്നാറുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ റിയലായിട്ട് മാനസാന്തരപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ ആൾക്കാരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ കടന്നു വന്നിട്ടില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണുവരാണ്ട് കഴിയും. ജീവിതത്തിലെ ഓരോരോ സാഹചര്യം അനുസരിച്ച് ഈ ദൈവഭാഗത്തേക്ക് കടന്നു വന്നവർ, എന്നാൽ അവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ പഴയ സ്വഭാവങ്ങളൊന്നും അവർ വിട്ടിട്ടില്ല. രണ്ടാമതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് അനുഗ്രഹം. ദൈവഭാഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാര്, അപ്പോൾ അവര് ദൈവസഭയോട് കടന്നു വന്നെങ്കിലും അവരുടെ ജീവിതത്തിലും ശരിയായിട്ടുള്ള മാനസാന്തരം ഉണ്ടായിട്ടില്ല. വേറെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിവിധ തരത്തിലുള്ള സമ്മർദ്ദത്താൽ ദൈവസഭയിലേക്ക് കടന്നു വന്നവർ, അങ്ങനെ മറ്റ് പല വിധത്തിൽ കൂടൊക്കെയും ദൈവസഭയിൽ കടന്നു വന്ന ആൾക്കാരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ ഹൃദയത്തിൽ കടന്നു വന്നവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരിൽ കൂടെ ആ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് രക്ഷ, എന്താണ് അതിനുള്ള പ്രാധാന്യം, എന്താണ് ഇത്ര വലിയ രക്ഷയെ ഗ്രേറ്റ് സൽവേഷൻ എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം ഇതിന്റെ ഓദർ, ഇതിന്റെ ഫൗണ്ടർ, ഇതിന്റെ ഫിനിഷർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് തന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്ന് നമ്മെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റ് സാൽവേഷനായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികൾക്ക് അവരോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെ കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, വചന പ്രകാശം ലഭിച്ചവർ. അല്ലെങ്കിൽ അത് ആസ്വദിച്ചവർ. കെയർലെസ് ആയിട്ട് പോകരുത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ള ലൗകിക കാര്യങ്ങൾ, ലോകകാര്യങ്ങളെല്ലാം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തോടുള്ള ഭയം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇതിനുള്ള പരിഹാരമാർഗം കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. നമ്മൾ കേൾക്കുക, ശ്രദ്ധിക്കുക, ജീവിതത്തിൽ നമ്മൾ കരുതുക. എബ്രായലേഖനം 3:8 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരൂമിൽ വച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എബ്രായലേഖനം 4:2 വായിക്കുമ്പോൾ അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. മത്തായി സുവിശേഷം 13:4-19 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാനായിട്ട് പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. പറവകളെ കാണിക്കുന്നത് ദുഷ്ടനെയാണ് കാണിക്കുന്നത്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. The evil one comes and snatches away what has been sown in his heart. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ തുയേത്ര സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 2 റെവലേഷൻ 2:25 കാണുന്നു. തുയേത്ര സഭയോട് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. വീണ്ടും സഭകൾക്ക് ദൂത് അവിടെ പറയുമ്പോൾ സർദ്ദീസഭയോട് പറഞ്ഞിരിക്കുന്ന അതിന്റെ 3:3 വാക്യം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇനി 3:11 ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ പ്രതിയോഗിയോടെ ഉറച്ചു നിന്ന് നമ്മൾ എതിർക്കുന്നവരായിരിക്കണം. യുദ്ധകളത്തിൽ ആരും കിടന്നുറങ്ങരുത്. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരായിരിക്കുക. അവിടെ ഉറങ്ങുക എന്ന് പറയുന്നത് അത് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ നാളുകളിൽ അല്ലെങ്കിൽ കാലങ്ങളിൽ നമ്മൾ മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവര് ഭൗതിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരുമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. 1 Petros 5:8 നമുക്ക് കാണുന്നു, നിർമ്മതരായിരിക്കുക, ഉണർന്നിരിക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിലുള്ള മുഴുവത്തെക്കാട്ടിലും വിലയേറിയതത്രേ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മഹാരാജാവ് നിങ്ങൾക്ക് വിലയേറിയ ഒരു രത്നം ദാനമായി തന്നാൽ അതെ, പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒരു വഴിയിൽ കിടന്നുറങ്ങുവാൻ ധൈര്യപ്പെടുമോ? ആ രത്നം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി യാതൊരു ചെലവും നമുക്ക് വന്നിട്ടില്ല. എങ്കിലും അത് ലഭിച്ച നിമിഷം മുതൽ അത് കള്ളന്മാരുടെ കയ്യിൽ വീണു പോകാതിരിക്കാൻ നാം അധികം ശ്രദ്ധിക്കേണ്ടതല്ലയോ? കപടഞ്ഞിറഞ്ഞ ശത്രു ഈ രക്ഷയെ തട്ടിയെടുക്കുവാൻ അനേക തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നുവെന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധയെ പതറിക്കുന്ന ആകർഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രീതി തോന്നിപ്പിക്കുന്ന താൽക്കാലിക കാഴ്ചകൾ, ഭൗതികമായിട്ടുള്ള പ്രതിഫലങ്ങൾ, മോഹം ജനിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾ, ജഡീയ ഉല്ലാസങ്ങൾ ആദ്യായവ. അപ്പോ ശത്രു നമ്മെ ഒരു വിധത്തിലും തോൽപ്പിക്കരുത്. 1 കൊരിന്ത്യലേഖനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് വചനമാണ്. 9:24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഓട്ടക്കളത്തിൽ ജയിക്കാൻ തക്കവണ്ണം നാം ഓടുന്നവരായിരിക്കണം. ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു ഉള്ളൂ എന്ന് നാം അറിയണം. ഇപ്പൊ ദൈവോദനം പറയുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും ജയിക്കത്തില്ല. ജീവിത രീതികളിൽ വർജനവും ചിട്ടയും പാലിക്കുന്നവരും ദൈവവചനം സൂക്ഷ്മയോടെ കാത്തു സൂക്ഷിക്കുന്നവരും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടനുസരിക്കുന്നവരും മാത്രമേ വിജയികൾ ആകത്തുള്ളൂ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോട് നമ്മൾ കരുതിക്കൊള്ളണം. നമ്മളെല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിലുള്ള അപകടങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ ദൈവവചനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 25:1-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ദൈവവചനമാണ്. The parable of the 10 virgins. അവിടെ പകുതി ഓട്ടക്കാർ തോറ്റവരും പകുതി ആൾക്കാർ ജയാളികളുമായി ഈ ബുദ്ധികെട്ട 5 പേർക്ക് എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് തോന്നിയിരുന്നില്ല. തങ്ങൾക്ക് തോൽവി പറ്റാനിടയുണ്ടെന്നവർക്ക് തോന്നിയിരുന്നില്ല. കാഴ്ചയിൽ അവർക്ക് യാതൊരു കുറവും അവർക്കില്ലായിരുന്നു. അവരെല്ലാവരും വിശ്വസിച്ചവരും അനുസരിച്ചവരും സാക്ഷ്യം സൂക്ഷിച്ചവരും കർത്താവിന് വേണ്ടി കാത്തിരുന്നവരുമായിരുന്നു. എന്നാൽ പകുതി പേരുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകാതെ കുറവുള്ളതായതിനാൽ അവർ നഷ്ടമായി പോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 22:1-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കല്യാണശാലയിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവനെ കുറിച്ചുള്ളൊരു ഉമ്മയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മനുഷ്യനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചാൽ, ഈ മനുഷ്യനും സുവിശേഷ വിളി കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് അകത്ത് വന്നവനും മറ്റുള്ളവരെ പോലെ പ്രത്യാശിച്ച് ഇരുന്നവനുമാണ്. പിന്നെ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, സൗജന്യമായി നൽകിയ വിവാഹ വസ്ത്രം അവൻ വാങ്ങുകയോ ധരിക്കുകയോ ചെയ്തില്ല. ഒരുപക്ഷെ തന്റെ വസ്ത്രം മോശമല്ല എന്ന് അവൻ ഓർത്തിരിക്കാം. കാരണം എന്ത് തന്നെയായാലും അവൻ വാതിക്കൽ ദാനമായി നൽകിയ കല്യാണ വസ്ത്രം കൂടാതെയാണ് വിരുന്നുശാലയിൽ പ്രവേശിച്ചത്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ ദൈവവചനത്തിൽ ഈ വസ്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവനെ മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും സുപ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ, the righteous acts of the saints. ഈ വസ്ത്രം എന്തിനെ കാണിക്കുന്നത് ചോദിച്ചാൽ അത് നമ്മുടെ പ്രകൃതിയെയും പ്രവർത്തികളെയും ജീവിത രീതി സ്വഭാവത്തെയും കാണിക്കുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആദാമ്യ പ്രകൃതികളാകുന്ന പഴയ വസ്ത്രം ഉരിഞ്ഞുകളയേണ്ടതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22-24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീനെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായം അങ്ങനെ 25-31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ കടന്നു വരുന്ന കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, സകല ദുർഗുണവും. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ചില കാര്യങ്ങൾ കൂടെ അപ്പോസ്തലൻ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈർഷ്യ, ദുർഭാഷണം എന്നൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട്, ഉരിഞ്ഞുകളയേണ്ട കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പഴയ ദുഷ്ടപ്രവൃത്തികളെ വസ്ത്രം പോലെ ഉരിഞ്ഞു കളയുമ്പോൾ പുതിയ ദൈവിക പ്രകൃതികളെ വീണ്ടും വസ്ത്രം പോലെ ധരിക്കേണ്ടതാകുന്നു. നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് നാം ഈ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുമ്പോൾ ദൈവമക്കളിൽ ദൈവിക പ്രകൃതികളാകുന്ന സ്നേഹം, സമാധാനം, സന്തോഷം, താഴ്മ, ക്ഷമ, സഹിഷ്ണുത, ത്യാഗം, നന്മ, അനുകമ്പ, കരുണ മുതലായവ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൾ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായിട്ട് തീരരുത്. 2 കൊരിന്ത്യർ 6:1 നമുക്കതൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിൽ കൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ച് റീസ്റ്റോർ. കാരണം നമ്മൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓടിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. രണ്ട് കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്. ആകയാൽ ഭയത്തോടും വിറയലോടും നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ. ഫിലിപ്പിയലേഖനം 2:12 വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷയെന്ന് പറയുന്നത് ഇത് വലിയ രക്ഷയാണ്, ഗ്രേറ്റ് സാൽവേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷയെ കാത്തു സൂക്ഷിക്കുന്നതിന് ഒരു വലിയ ചുമതല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ അടിപതറിക്കുന്നതായിട്ടുള്ള ഒഴുക്കുകൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ പാറമേലാണ് ഈ വീട് ഉറപ്പിച്ചിരിക്കുന്നെങ്കിലും അല്ല, ആഞ്ഞടിക്കുന്ന കാറ്റുകൾ കടന്നു വരും, വലിയ ഓളങ്ങൾ കടന്നു വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ തകർന്നു പോകുമോ, ഞാൻ വീണു പോകുമോ എന്നുള്ള സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എന്നിട്ട് എബ്രായ ലേഖനം 2 താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നാളുകളിൽ നമ്മൾ കേൾക്കുന്ന ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറണം. നമ്മൾ ഈ പ്രാപിച്ചിരിക്കുന്ന ആ രക്ഷയെ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി കാൽവറി നമുക്ക് വേണ്ടി വില തന്ന നമ്മുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. പ്രൈസ് ഗോഡ്. അവൻ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു, അവൻ നമുക്ക് വേണ്ടി സകല വ്യഥകളും സഹിച്ചു, അവൻ നമ്മളോട് കാണിച്ച ആ കാൽവറിയിലെ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ആടൻ ജീവിതത്തിൽ യാതൊരു മുതലും മുടക്കുമില്ലാതെ സൗജന്യമായിട്ട് നമുക്ക് ലഭിച്ച ആ രക്ഷയെ നമ്മൾ ഒരു വിധത്തിലും നമ്മൾ അത് അലക്ഷ്യമാക്കരുത്, അത് അവഗണിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം. എല്ലാ വേവറിങ് മൈൻഡ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ച് ഉലയുന്ന ഒരു ഓടയ്ക്ക് സമമായി തീരാതെ ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരൻ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവസന്നിധി നിന്ന് ഒന്നും പ്രാപിപ്പാനായിട്ട് കഴിയുന്നതല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. നമ്മളെ ഈ ലൈനിൽ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവത്തോട് പ്രാർത്ഥിപ്പാനും പാടുവാനും ദൈവവചനത്തിൽ നിന്നെല്ലാം കേൾക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകിത്തന്നു. ഈ 98 days ദൈവം നമ്മെ പരിപാലിച്ചു. തുടർന്നും നമ്മെ നടത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവത്തിൽ നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. ദൈവത്തിന്റെ വചനത്തിലും ഹല്ലേലൂയ അവന്റെ ആ ടീച്ചിങ്ങിലും ഒരു യുദ്ധ മേഖലയിലായിരിക്കുന്ന ഒരു സോൾജിയറിനെ പോലെ, ഒരു ഓട്ടക്കളത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് പാലിച്ചുകൊണ്ട് ഒരു വിലയേറിയ ഹാർവെസ്റ്റിന് വേണ്ടി ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് പോലെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഒരു വിധത്തിലും അത് ഒഴുകിപ്പോകരുത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.